ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 47 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കൂടുതൽ NDRF സംഘങ്ങൾ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. കരസേനയും നാവികസേനയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും. മന്ത്രിമാരുടെ സംഘം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചു. സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ദുരന്ത മേഖലയിൽ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47. മുണ്ടക്കൈ അട്ടമല ചൂരൽമല മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. പരിക്കേറ്റ 70 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 200 പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അട്ടമല പ്രദേശത്തുനിന്നും ചാലിയാറിൽ മലപ്പുറം ജില്ലയിലെ പോത്തുകലിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. ആദ്യം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. 200 വീടുകൾ ഉള്ളിടത്താണ് അപകടം നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുണ്ടക്കൈ അട്ടമല മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലായത് രക്ഷാപ്രവർത്തനത്തെ ദുർഘടമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ NDRF സംഘങ്ങൾ ഉച്ചയോടെ പ്രദേശത്തെത്തും. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും മെഡിക്കൽ സംഘവും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് ഇറക്കേണ്ടതായി വന്നു. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും ബംഗളൂരുവിൽ നിന്ന് അടിയന്തരമായി വയനാട്ടിലെത്തും. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനമൊരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘവും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം രക്ഷാപ്രവർത്തനത്തിന് എത്തും. ഇതിനു പുറമെ ഡ്രോണുകളും പോലീസ് നായ സ്ക്വാഡും രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
മുണ്ടക്കയം ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി മണിക്കൂറുകൾ കഴിയുമ്പോൾ വർദ്ധിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും നിരവധി പേർ നിരവധി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മുണ്ടക്കയം അട്ടമല പ്രദേശത്ത് കാര്യമായി തിരച്ചു നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ചൂരൽമല മുണ്ടക്കയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സൈന്യം എത്തിയാൽ മാത്രമേ ഇവിടേക്കുള്ള താൽക്കാലിക പാലം നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ. 100 വീടുകളുള്ള സ്ഥലമാണ് ഈ മുണ്ടക്കയം അട്ടമല പ്രദേശം എന്നത്. നിലവിൽ മൃതദേഹം അധികവും കണ്ടെത്തിയത് ചൂരൽമല പ്രദേശത്താണ്. NDRFന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും റവന്യൂ വകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൂട്ടായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത്. ചൂരൽമലയിൽ മാത്രം 60 വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്.
വയനാട് മേപ്പാടിയിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നായി കണ്ടെത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി കേന്ദ്ര ദുരന്ത നിവാരണ സേന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
കുനിപ്പാലയിൽ 3 കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത്. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു. വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കമുള്ളത് പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേന രംഗത്തെത്തിയിട്ടുണ്ട്. 7 മൃതദേഹമാണ് രാവിലെ 10 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. 3 കുട്ടിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ആവശ്യമെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു.
ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ സ്ഥിതിഗതികളും വിലയിരുത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരുടെ സംഘത്തെയും മുഖ്യമന്ത്രി നിയോഗിച്ചു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, K രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവരാണ് സംഘത്തിലുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ആരാഞ്ഞ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും അനുശോചനം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാകട്ടെയെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആശംസിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ദേശീയ ദുരന്ത നിവാരണ സേന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കൂടുതൽ എൻഡിആർഎഫ് ടീമുകൾ വൈകാതെ സ്ഥലത്തെത്തുമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കരസേനയുടെ സജീവ ഇടപെടൽ ഉറപ്പുവരുത്തുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി സംസാരിച്ചു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞു. രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അപകടസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവച്ചു. വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ അധിക സൌകര്യങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള ടീമുകൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ 9656 9386 89 എന്നീ നമ്പറിലോ 8086 01 0833 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ 94979004002 എന്ന നമ്പറിലോ 04712721566 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വയനാട് ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ 1077 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 3 മണിക്കും വൈകുന്നേരം 4 മണിക്കും 5:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 2024-25 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. ബജറ്റ് ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഈ മാസം 23-നായിരുന്നു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര എന്ന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വളർച്ചയിൽ വ്യവസായ മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരളത്തിൽ 49 തദ്ദേശ വാർഡുകളിന്മേലുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിവരെ തുടരും. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 1 ജില്ലാ പഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ നാളെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 47 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കൂടുതൽ എൻഡിആർഎഫ് സംഘങ്ങൾ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. കരസേനയും നാവികസേനയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും. മന്ത്രിമാരുടെ സംഘം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകളും തുറന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചു. സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ദുരന്ത മേഖലയിൽ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം പ്രത്യേക വാർത്താ ബുള്ളറ്റിനുമായി 3 മണിക്ക്.